2020 ജൂലൈ 11 പ്രസിദ്ധീകരിച്ച നേർപഥം വാരികയിൽ ഫൈസൽ കെ പി അരൂർ എഴുതിയ കെ എം സീതി സാഹിബ് കേരള മുസ്ലിം നവോത്ഥാന ശില്പി എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. കേരള മുസ്ലിങ്ങൾ ഇന്ന് കാണുന്ന രചനാത്മകങ്ങളായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ശില്പി ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് കെ എം സീതി സാഹിബ്. അദ്ദേഹത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും ഭൗതികവും ക്രിയാത്മകവും ദീർഘദൃഷ്ടിയോടുമുള്ള പ്രവർത്തനങ്ങളാണ് മുസ്ലിം സമുദായത്തിൻ്റെ സർവ പുരോഗതിക്കും വഴിവെച്ചത്. ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹിക ഭൂപടത്തിൽ കേരളത്തിന് അഭിമാനകരമായ അസ്തിത്വം കൈവരിക്കാൻ സാധിച്ചത്. കൊടുങ്ങല്ലൂരിലെ പ്രസിദ്ധമായ കോട്ടപ്പുറത്ത് തറവാട്ടിൽ ഹാജി സീതി മുഹമ്മദിൻ്റെയും പടിയത്ത് ഫാത്തിമയുടെയും മകനായി 1898 ഓഗസ്റ്റ് മാസം 11 കെ എം സീതി സാഹിബ് ജനിച്ചത്. സ്കൂൾ പഠനവും തുടർന്ന് നിയമ പഠനവും പൂർത്തിയാക്കിയ സീതി സാഹിബിന് വക്കം മൗലവിയുമായുള്ള കൂടിക്കാഴ്ച ഏറെ വെളിച്ചം പകർന്നു. ആധുനികതയോടും വിദ്യാഭ്യാസത്തോടും പുറന്തിരിഞ്ഞു നിന്ന തൻ്റെ സമുദായത്തെ സാമൂഹികവും സാംസ്കാരികവും മതപരവുമായി സമുദ്ധരിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു സീതി സാഹിബിന്. ഈ നവോത്ഥാന പദ്ധതികളെക്കുറിച്ചുള്ള ആലോചനകൾ സജീവമായത് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്ന് തന്നെയായിരുന്നു. സമുദായത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാന്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതോടൊപ്പം അവരുടെ ഭൗതിക പുരോഗതിക്കാവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും സജീവമാകാൻ കെ എം സീതി സാഹിബിൻ്റെ നേതൃത്വത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായ 1921 മലബാർ സമരം മലബാറിലെ മാപ്പിളമാരെ എല്ലാ അർത്ഥത്തിലും പിന്നോട്ടടിപ്പിച്ചു. ആറുമാസക്കാലത്തെ സമരം മാപ്പിളമാർക്കുണ്ടാക്കി വച്ച നഷ്ടക്കണക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. സർവ്വതും നഷ്ടപ്പെട്ട മലബാറിലെ മാപ്പിളമാർ ഇനി എന്ത് എന്ന ചോദ്യചിഹ്നവുമായി കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന അവസരത്തിലാണ് കെ എം സീതി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശ്രമം നടക്കുന്നത്. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പേരായിരുന്നു 1922 രൂപീകൃതമായ കേരള മുസ്ലിം ഐക്യസംഘം. കെ എം സീതി സാഹിബ്, എം സി സി അബ്ദുറഹ്മാൻ മൗലവി, കെ എം മൗലവി തുടങ്ങിയ നവോത്ഥാന നായകരുടെ സംഘം കേരള മുസ്ലിങ്ങൾക്ക് ഐക്യസംഘത്തിലൂടെ തണലായി മാറി. ഈ ഐക്യസംഘമാണ് മലബാറിൽ മുസ്ലിം ലീഗിന് ആദർശപരമായി മണ്ണൊരുക്കിയത്. ദേശീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന കെ എം സീതി സാഹിബ് മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവും മതപരവുമായ പുരോഗതിക്ക് സമുദായം സംഘടിക്കുകയും ജനാധിപത്യപരമായി അവകാശങ്ങൾ നേടിയെടുക്കുകയുമാണ് കൂടുതൽ ഫലപ്രദം എന്ന് മനസ്സിലാക്കിയാണ് 1933 ത്രിവർണ കൊടിയിൽ നിന്ന് ഹരിത പതാകയിലേക്ക് കൈമാറ്റി പിടിച്ചത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെയും മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെയും രാഷ്ട്രീയ ചിന്തകളിൽ ആകൃഷ്ടരായ കെ എം സീതി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ അമരത്തേക്ക് കടന്നു വന്നു. കെ എം സീതി സാഹിബിൻ്റെ വരവോടെ തലശ്ശേരിയിലെ മുസ്ലിം മജ്ലിസിൻ്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിൽ ചേർന്നു. അങ്ങനെയാണ് ഹാജി അബ്ദുസത്താർ സേട്ട് സാഹിബിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം കേരളത്തിൽ ആരംഭിക്കുന്നത്. ആദ്യം വാരികയായും തുടർന്ന് ദിനപത്രമായും പുറത്തിറങ്ങിയ ചന്ദ്രികയിലൂടെ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ആദർശങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ കെ എം സീതി സാഹിബും സഹപ്രവർത്തകരും പരിശ്രമിച്ചു. കെ എം സീതി സാഹിബിൻ്റെ പ്രവർത്തന ഫലമായി നിരവധിയാളുകൾ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നു. ദീർഘകാലം മുസ്ലിം ലീഗിൻ്റെ അമരത്തിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ വരെ വളർന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെയുമെല്ലാം ഹരിത പതാക പിടിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. കേരളത്തിൽ ഹൈസ്കൂൾ സ്ഥാപിക്കുന്നതിനും മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ വേണ്ടി മലബാർ മുസ്ലിം അസോസിയേഷൻ എന്ന സംഘടന വരെ കെ എം സീതി സാഹിബ് രൂപീകരിച്ചു. 1943-ൽ കോളറ എന്ന മഹാമാരി മലബാറിനെ ദുരിതത്തിലാക്കി. ദിനേനയുള്ള മരണങ്ങൾ കുടുംബങ്ങളെ അനാഥരാക്കി. അനാഥമക്കളുടെ സംരക്ഷണം ഇസ്ലാമിൽ ഏറ്റവും പ്രതിഫലമർഹിക്കുന്ന സൽപ്രവർത്തനമാണെന്ന ബോധ്യം കെ എം സീതി സാഹിബിനെയും കെ എം മൗലവിയെയും എം കെ ഹാജിയെയും കൊണ്ടെത്തിച്ചത് തിരൂരങ്ങാടി എത്തീംഖാന എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിലാണ്. സാമ്പത്തികമായി അങ്ങേയറ്റം പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും മലബാറിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന സീതി സാഹിബിൻ്റെ അടങ്ങാത്ത ആഗ്രഹം അബു സബാഹ് മൗലവി, പോക്കർ സാഹിബ്, കെ എം മൗലവി, മണപ്പാട് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1948-ൽ സ്ഥാപിതമായ ഫാറൂഖ് കോളേജിലൂടെയാണ് നിറവേറിയത്. മദിരാശി സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഫണ്ടും ഐക്യസംഘത്തിൻ്റെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളുമാണ് ഫാറൂഖ് കോളേജിന് സാമ്പത്തിക അടിത്തറയായത്. 1947-ൽ ഇന്ത്യയുടെ വിഭജനാനന്തരം മുസ്ലിം ലീഗിനെ പിരിച്ചുവിടുവാൻ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചപ്പോൾ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനൊപ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിം ലീഗ് നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ധീരമായി പോരാടി. സീതി സാഹിബിൻ്റെ ധീരതയും ദീർഘദൃഷ്ടിയുമായിരുന്നു മലബാറിൽ മുസ്ലിം ലീഗിനെ പിടിച്ചു നിർത്താൻ സഹായകമായത്. ഇസ്മായിൽ സാഹിബിനൊപ്പം മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കുന്നതിൽ സീതി സാഹിബ് അഹോരാത്രം പണിയെടുത്തു. ഈ നേതൃത്വമായിരുന്നു കേൾവിയും കേൾപ്പേരുമില്ലാത്ത ഒരു സമുദായത്തിന് താങ്ങും തണലുമായത്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അതിജീവനത്തിൻ്റെ വഴി മതേതര ജനാധിപത്യത്തോടുള്ള ക്രിയാത്മകമായ ഇടപെടലാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു കെ എം സീതി സാഹിബ്. താൻ ആർജിച്ചെടുത്ത കഴിവുകൾ മുഴുവൻ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു. തളിപ്പറമ്പ് മുതൽ മണ്ണാർക്കാട് വരെയുള്ള മുസ്ലിം സ്ഥാപനങ്ങളുടെ തറക്കല്ലിൽ സീതി സാഹിബിൻ്റെ വിയർപ്പു തുള്ളികൾ ഉണ്ടെന്നും കേരള മുസ്ലിങ്ങളുടെ സർ സയ്യിദും മുഹമ്മദ് അലിയും ഇക്ബാലും ജിന്നയുമൊക്കെ സീതി സാഹിബ് എന്ന പദത്തിൽ ഒതുങ്ങിയിരിക്കുന്നു എന്നും മഹാനായ CH സീതി സാഹിബിനെ അനുസ്മരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. പ്രമുഖ മുജാഹിദ് പണ്ഡിതനായിരുന്ന കെ ഉമർ മൗലവി ഓർമ്മകളുടെ തീരത്ത് എന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുളിപ്പുകളുടെ സമാഹരണത്തിലെഴുതി, സീതി സാഹിബ് എന്ന മനുഷ്യൻ ഈ നാട്ടിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സമുദായത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? പുതിയ തലമുറയോട് ഞാൻ ഉപദേശിക്കുന്നു, നിങ്ങൾ സീതി സാഹിബിനെ അറിയണം. അപ്പോഴേ നിങ്ങൾ ഈ സമുദായത്തെ അറിഞ്ഞവരാകൂ. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള മുസ്ലിം സമുദായം ആർജിച്ച വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, മതപരമായ സകല പുരോഗതിക്കും അഭിവൃദ്ധിക്കും കാരണം കെ എം സീതി സാഹിബ് എന്ന കരുത്തുറ്റ വലിയ മനുഷ്യൻ്റെ നേതൃത്വമാണ്. 1961 ആഗസ്റ്റ് 11 ഈ ലോകത്തോട് കെ എം സീതി സാഹിബ് വിട പറയുമ്പോൾ കേരള നിയമസഭയുടെ സർവാദരണീയനായ സ്പീക്കറായിരുന്നു. റിഫ്ലക്ഷൻസിൻ്റെ പുതിയ ഒരധ്യായത്തിലേക്ക് സ്വാഗതം. 2020 ജൂലൈ 25 പ്രസിദ്ധീകരിച്ച നേർപഥം വാരികയിലെ ജാലകം പംക്തിയിൽ അവരുടെ തിരിച്ചുവരവും നമ്മുടെ തിരിച്ചറിവും എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. നമ്മുടെ സമരം രോഗികളോടല്ല, രോഗത്തോടാണ് എന്ന മൊഴി കേൾക്കാത്തവരുണ്ടായിരിക്കുകയില്ല. പക്ഷെ സമൂഹത്തിൽ കുറച്ചുപേരുടെയെങ്കിലും സമീപനം ഇതിനെതിരാണെന്ന് പറയാതെ വയ്യ. വീട്ടിലെ ഒരംഗം ഗൾഫിൽ നിന്നെത്തിയിട്ടുണ്ട് എന്ന് ഓഫീസിലേക്ക് ഫോൺ വിളി വന്നപ്പോൾ തന്നെ സഹപ്രവർത്തകർക്ക് പലഹാര വിതരണം ചെയ്യേണ്ടി വന്ന അനുഭവം ഓർക്കുന്നു. കാരണം ഗൾഫുകാരൻ്റെ നാട്ടിലേക്കുള്ള വരവിനെ അത്രമാത്രം മഹാഭാഗ്യമായിട്ടായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. ഒരു ഗൾഫുകാരൻ നമ്മുടെ കൂടെ സംഘത്തിലുണ്ടെങ്കിൽ വാഹനത്തിന് ടിക്കറ്റ് എടുക്കേണ്ടതും ഹോട്ടലിൽ ബില്ലടക്കേണ്ടതുമെല്ലാം അവൻ തന്നെ എന്നതായിരുന്നു നാട്ടിൻ പുറങ്ങളിലെ അലിഖിത നടപ്പു നിയമം. ഒരു കല്യാണമുണ്ടായാൽ സ്വകുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും ഡ്രസ്സടക്കമുള്ള സകല പത്രാസുകളുടെ ചെലവും ഗൾഫുകാരൻ്റെ മേൽ കെട്ടിവെക്കുമായിരുന്നു. 1-2 മാസം കഴിഞ്ഞ് അയാൾ തിരിച്ചു പോകുന്നത് നല്ല ഒരു സംഖ്യ കടവും പേറിയിട്ടായിരിക്കും.
മഹല്ല് പള്ളിയുടെ വികസനത്തിനു മുതൽ മതസംഘടനകളുടെ മഹാസമ്മേളനങ്ങൾ കൊഴുപ്പിക്കാൻ വരെ ഗൾഫിനെ ആശ്രയിച്ചു നാം. തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ച നാട്ടിൽ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രചാരണങ്ങളുടെ ബജറ്റ് ഗൾഫുകാർക്ക് നൽകി സ്വീകരണം ഏറ്റുവാങ്ങാൻ ഗൾഫിലേക്ക് വിമാനം കയറുന്ന നേതാക്കളും കുറവായിരുന്നില്ല. ജന്മദേശത്തിനോടുള്ള കൂറും സ്നേഹവും നാട്ടിലെ മതരാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളോടുള്ള ഗൃഹാതുരത്വവും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മരുഭൂമിയിൽ വിയർപ്പൊഴുക്കുന്ന ലേബർ ക്യാമ്പുകളിലെ പ്രവാസിയെപ്പോലും ധർമ്മിഷ്ഠനാക്കി. അവൻ്റെ ദാനധർമ്മത്തെ ആശ്രയിച്ച് നാട്ടിൽ എല്ലാ രംഗങ്ങളിലും പരിധിവിട്ട ധൂർത്ത് അരങ്ങേറി. ഇപ്പോഴതെല്ലാം കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹായഹസ്തം നീട്ടിയ പ്രവാസികളിൽ നല്ലൊരു ശതമാനവും ഒരു ചോദ്യചിഹ്നമായി നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നാം അവരെ സ്വീകരിക്കണം. അവർ നാടിനും നാട്ടാർക്കും ദാനമായി തന്നത് കടമായി ഗണിച്ച് പ്രത്യുപകാരം ചെയ്യാൻ നാം ഉണരണം. അലീബിനും അബിത്താലിബ് പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു പദ്യശകലം ഇങ്ങനെ സംഗ്രഹിക്കാം: ഐശ്വര്യമുള്ളപ്പോൾ കൂട്ടുകാരെത്രയോ, ദുരിതഘട്ടത്തിലോ ശത്രുക്കളെല്ലാവരും, കൺവെട്ടത്തിലെല്ലാവരും പുഞ്ചിരി തൂകുന്നു, കാണാമറയത്തോ പല്ലുറും വീടുന്നു. കോവിഡിൻ്റെ വ്യാപനവും പ്രവാസികളുടെ മടക്കവും ചേർത്തുവച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ട്രോളുകളും ഹാസ്യ ഡോക്യുമെൻ്ററികളും കാണുമ്പോൾ ഈ പദ്യശകലത്തിൻ്റെ പൊരുൾ ഓർമ്മ വരുന്നു. എത്ര വലിയ നാണക്കേടാണിത്! പ്രവാസത്തിൻ്റെ സമൃദ്ധിയിൽ വേണ്ടത്ര ഭാവി വിചാരമില്ലാതെ വലിയ വീട് വെച്ച് അതിനുള്ളിൽ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് നമുക്ക് ചുറ്റും. കിട്ടുന്നതുകൊണ്ട് മാന്യമായി കാലം കഴിച്ച് അഭിമാനികളായി ഉള്ളിലിരിക്കുന്നവരുമുണ്ട്. ഇവരെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇവരൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നേരിട്ടും അല്ലാതെയും സമൃദ്ധി നാട്ടിലും വീടുകളിലും ഉണ്ടായിരുന്നു. ആ കാലം ഇനി തിരിച്ചുവരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ പരിധിവിട്ട ഉപഭോഗ സംസ്കാരവും ദൂർത്തിലമർന്ന ജീവിത ശൈലികളും മാറ്റാൻ നാം സ്വയം തീരുമാനിക്കണം. കോവിഡാനന്തര സമൂഹത്തിൽ പുതിയ ഒരു സാമ്പത്തിക അച്ചടക്കവും സ്വത്വബോധവും നാം നേടേണ്ടതുണ്ട്. കിട്ടിവന്ന സുഖഭോഗങ്ങളിൽ മതിമറന്ന് ജീവിക്കുന്ന ഇളം തലമുറയെ പുതിയ സാമൂഹ്യ വെല്ലുവിളികൾ നേരിടാൻ നാം പാകപ്പെടുത്തേണ്ടതുണ്ട്. മതസാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. റിഫ്ലക്ഷൻസിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.